ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരേണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഹൽസിക്കുന്നു. നിന്നെയും അപമാനവും എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാര് വരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. ഭോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുതേ. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാനതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായി മാറാക്കണമേ. വ്യാജത്തെ നോക്കാതവണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് പെരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കി കളയരുത്. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടപെടാതെ നീക്കം പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോട് ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ച് എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല താനും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റേതായ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും വിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ടു നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോട് നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ ജസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വാഴ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു, അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു, നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളു? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവരെന്നെ വെറുതെ ഉപദ്രവിക്കുന്നു, എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും പിടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ല
താനും.
നിന്റെ ദയയ്ക്ക് തക്കണ എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വാഴ് നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കിയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരനെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നുണ്ട്. എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായിക്ക് തേനില്ല നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വാർഡ് സമേതാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനെല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണി വെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ നിന്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവീൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീക്കിയിടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്ങളുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തു വന്നി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അതൽപ്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കയാൽ ഞാൻ നിന്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീയെങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായിക്കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു. നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്ത വിശ്വസതയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതുകൊണ്ട് അടിയനെ അത് പ്രിയമാകുന്നു. ഞാൻ അല്പനൽ നിന്നതിനുമാകുന്നു. എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായ പ്രമാണ സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു. എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളിൽ നീക്ക നീതിയുള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിനെ എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരമല്ലണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ന്യായ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോടെ അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു. നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ടു തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു. അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു. നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈരികളും വളരെയാകുന്നു. എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു. അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയം എന്ന് കണ്ടു. യഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു. എങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഭോഷ്ക് പകച്ചു വെറുക്കുന്നു, നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. നിന്റെ നീതിയുള്ള വിധി നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു, എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ, നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എന്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കാൻ എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയായി വാഞ്ചിക്കുന്നു, നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ, നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ എന്റെ കൽപ്പനകളെ. അടിയനെ അന്വേഷിക്കണമേ നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. യഹോവേ, വ്യാജമുള്ള തരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്തുവരും? നിനക്ക് ഇനി എന്ത് കിട്ടും? വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂപ്പത്തൻ കനലും തന്നെ. ഞാൻ മേശകൾ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങൾ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാന പ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലച്ചിൽ തുടങ്ങുന്നു. ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാനവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല, ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ. ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനാണല്ലോവേ, നിങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണേജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണേജമാനിത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്നെ സഹിച്ചു മടുത്തിരിക്കുന്നു. ദുഃഖ്യന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നെയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിനെരയായി കൊടുത്തായാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാട്ടെ. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. എനിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
നമുക്ക് പ്രാർത്ഥിക്കാം. പാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധം സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലു ശാന ദൈവമായ കർത്താവേ, തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്തുവജ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ വളരെ അനുഗ്രഹീതമായി എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ദൈവമക്കളെ എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം നമുക്ക് ദൈവം ഒരുക്കി തന്നു തന്റെ സന്നിധിയിലായിരിക്കാനും. അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്കും അനുതാപത്തിൽ കൂടി വിശുദ്ധിയിലേക്കും ആ വിശുദ്ധിയിൽ കൂടി ദൈവിക ആരാധനയുടെ ബഹുന്നതയിലേക്കും ആത്മശരീരദേഹികളെ ഉണർത്തുവാൻ ദൈവം നമ്മളെ സ്പർശിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഇതിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി അവന്റെ കുരിശിങ്കൽ അടുത്തു വന്ന് ഹൃദയപൂർവ്വം നമസ്കരിപ്പാൻ നമുക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ഇതിനെ നയിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. അഹമ്മദാബാദ് ഭദ്രാസനത്തിന് അമ്പത്ര പോലത്തെ അഭിയന്ന ഡോക്ടർ യൂലിയോസ് തിരുവനന്തപുരം കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്നു. എല്ലാവരുടെ പേരിൽ തിരുവനന്തപുരത്തിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വന്ദ്യ മാമനച്ചൻ, ശ്രീ ഐസക്കച്ചൻ, ബിജോയി അച്ചൻ, എന്നാൽ ഡോക്ടർ വി സി വർഗീസ് അച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും ധന്യവാർന്ന ശുശ്രൂഷയിൽ വെൽക്കം ചെയ്യുന്നു. അതുപോലെ ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ കൂടുതൽ തമ്പുരാനോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുക്കുവാനുള്ള സാധ്യതയായി പരിലസിക്കുവാൻ തമ്പുരാൻ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം സമർപ്പിക്കാം. എന്നെ യേശു അല്ലാതെ എനിക്കൊരാശ്രയം കൂവിൽ, തൻ മാറവിലല്ലാതെ എനിക്ക് വിശ്രമം വേറെ എന്ന സുപരിചിതമായ ഗീതം ദൈവമാ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ പ്രചാരിപ്പിക്കാം. എന്നെ യേശുവല്ലാതില്ലേനിയോരാശ്രയം കൂവിൽ, തൻ മാറവിലല്ലാതില്ലേനി ശ്രാമം വേറേ, ഈ പാരിലും പാരത്തിലും നിത്യ
സ്തൂലനൻ പ്രിയൻ എന്റെ ഹൃദയ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മാദീനി ഹേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ സാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയോകസഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേതു മാത്രം മാദീനി ഹേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻവൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ നിന്മാർവിടം എന്നാശയം എന്നേശു കർത്താവേ എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മാദീനി ഹേതു നേരത്തും എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നീപ്പോ നിൻ സ്നേഹമാ കൂടി കീഴിൽ ഞാൻ കാണുന്നു ജയം എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മാദീനി ഹേതു നേരത്തും
തിരുമേനി ലൈനിലുണ്ടോ തിരുമേനി തിരുമേനി ഉണ്ടോ ലൈനിൽ ഓക്കെ മാമനച്ച
പ്രാർത്ഥിക്കാം വാർക്കുമോർ പിതാവും പുത്രനും പരിസ്ഥിരുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യമുതൽ ഉണ്ടേക്കും തന്നെ ആമീൻ തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശിഷ്യകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കൃഷ്ണതാവേ നിനക്ക് സ്തുതി ഭാവികളായ അടിയാരോട് കരുണയെന്ന മിശ്വരാജാവേ നിനക്ക് സ്തുതി ഭാരിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരിശീലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിരുദരവുമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധോണ്ടാകന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറിക്കുമോർ, പിതാവുംഭത്തനുംഭയമായ സത്യേക ദൈവമേ, നീ എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നോയമ്പും നമസ്കാരവും ശുശ്രൂഷയും ആവലാതിയും നീ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അതോട് അറിവുകൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല കുറ്റങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതായ വിചാരത്തോടും വചനത്തോടും പ്രവൃത്തിയോടും കൂടെ ഞങ്ങളുടെ ആഷ്കാരമെല്ലാം കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദുഷ്ടവിശ്വാസികളുടെ പരീക്ഷകളിൽ നിന്നും അസൂയയിൽ നിന്നും ദുരാന്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന സകല രോഗങ്ങളിൽ നിന്നും കഠിനതരമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിന് മുട്ടുവരുത്തക്കതായ ദാരിദ്ര്യത്തിൽ നിന്നും രഹസ്യമായും പരസ്യമായുമുള്ള സലശത്രുക്കളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവമേ ഞങ്ങളെ നിരീക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെയും വിശ്വാസ ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും പല കുറ്റങ്ങളെയും പാപങ്ങളെയും അവിടെ നിന്ന് ക്ഷമിക്കണമേ. ദുഷ്ടന്മാർക്കും മത്സരക്കാർക്കും ഒരുക്കിയിരിക്കുന്നതായ അഗ്നിനരകമാകാശിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെ കൈവിടരുത്. പിന്നെയോ നിലയിഷ്ടന്മാരായ നീതിവാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ സ്വർഗരാജ്യത്തിലാനന്ദിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ദേവമാതാവ് വിശ്വകന്യം അറിയാമേ, നിന്നിലും സകല പരിശുദ്ധന്മാരെ നിങ്ങളിലും പരിശുദ്ധ മാലാകന്മാരെ നിങ്ങളിലും ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തോട് അപേക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് സഹായമായിരിക്കുകയും ചെയ്യണമേ. ഹോശബവകുല സുബാൻ ലവൽ മീൻ.
സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിലനുഗ്രഹീതരെ, ഈ പ്രഭാതം നമുക്ക് ദൈവം ഒരുക്കി തന്നതില് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ആരാധനകളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ബുധനാഴ്ചയുള്ള നമ്മുടെ കൂടി വരവ് കൂടുതൽ ദൈവാനുഗ്രഹത്തിനും കൂടുതൽ ദൈവത്തോടുള്ള അടുപ്പത്തിനും നിദാനമാകുവാൻ അവിടുത്തെ കൃപ നമുക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ 147 സങ്കീർത്തനം 11 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയവിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ഒരു ഭയം എന്നതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുകയും ആ തമ്പുരാനിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുവാൻ ഉള്ളൊരു നിമിഷങ്ങളായി, അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ പക്വമാക്കുവാനും ആത്മീയ പക്വതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാനും ഒക്കെ നമ്മുടെ ഈ കൂട്ടായ്മ ഉപയുക്തമാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ദൈവത്തിന് നാം ദൈവത്തിൽ പ്രസാദിക്കുന്ന പോലെ ദൈവം നമ്മളിൽ പ്രസാദിക്കുക എന്നുള്ളതാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് കരുപിടിപ്പിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന വചനങ്ങളും ഒക്കെ നമ്മളെ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, ലോകം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ടെക്സസിലൊക്കെ ആണെങ്കിൽ തന്നെ കൂടുതൽ ആളുകൾ രോഗബാധിതരായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ മനുഷ്യരൊക്കെ ഭയന്ന് ഭവനങ്ങളിലിരിക്കുന്ന അവസരങ്ങളിലൊക്കെ കൂടുതൽ നിരാശയിലും ഒക്കെ വീഴാൻ സാധ്യതയുണ്ടെന്നറിയാം. എങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളും ആ പ്രാർത്ഥന നൽകുന്ന ആത്മീക ശക്തിയും ഒക്കെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന നിരാശയുടെയും അല്ലെങ്കിൽ വേദനയുടെയും ഒക്കെ ബാക്കിയ പടലങ്ങളെ അതിന്റെ അപ്പാടെ തൂത്തുകളഞ്ഞുകൊണ്ട് കൂടുതൽ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും ശ്രേഷ്ഠമായ ഒരു നാളെയുടെ മനോഹരമായ ചിന്താ തലങ്ങളിലേക്കുമൊക്കെ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നമ്മുടെ കൂട്ടായ്മയൊക്കെ മുഖാന്തരമായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് അപ്പ്യന്യ യൂലിയസ് തിരുമനസുകൊണ്ടാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെയോ ഒന്നും ആവശ്യമില്ല. നിരന്തരം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അവസരമുള്ളപ്പോഴൊക്കെ ദൈവവചന ധ്യാനം നിർവഹിക്കുകയും അതല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മളെ ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ദിനങ്ങളിൽ അവസരമുള്ളപ്പോഴൊക്കെ അപ്പ്യന്യ തിരുമനസുകൊണ്ട് ഈ പ്രാർത്ഥനയെ തിരുമേനി സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പിതാക്കന്മാരൊക്കെ അമേരിക്ക സന്ദർശിക്കുമ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യവും നേതൃത്വവും ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്നവർക്കൊക്കെ ഒരു വലിയ ആത്മവിശ്വാസം പകരുന്ന സാധ്യതയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. തിരുമനസിനോട് ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ട ഒരു മടിയും കൂടാതെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം എന്ന് തിരുമനസ് സമ്മതിച്ചു. നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ അഭിയുന്നിയ തിരുമേനിയെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് നമുക്ക് സുപരിചിതമായ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ എന്നുള്ള വളരെ മനോഹരമായ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചതിന് ശേഷം അഭിയുന്ന തിരുമനസ്സുകൊണ്ട് തിരുവചനത്തിന് നേതൃത്വം നൽകുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം. സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനേ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും ജീവനെ നിത്യസഹായകനേ, അകതാരിലുണർവിന്ദ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിധെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ, അകതാരിലുണർവിന്ദ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, ഭരദാനവാരിധെ ഫലമേകുവാന അനുസ്യൂതമൊഴുകി വരൂ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ സഹായകനേ, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം താസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ, പാപവും പുണ്യവും വേർതിരിച്ചെത്തുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം താപരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനേ. തിരുമേനി ഉണ്ടല്ലോ ഇതിനകത്തല്ലേ? തിരുമേനി
കിട്ടിയത്
ബിജോയച്ചൻ.
not muted.
മാമനച്ച ഒരു പാട്ടിന്റെ രണ്ട് ലൈൻ ഒന്ന് പാടാവാം, ഞാൻ തിരുമേനി വിളിച്ചു നോക്കട്ടെ, ഇല്ലെങ്കിൽ ആരിലും പ്രശ്നിച്ചോളാം. മാമനച്ച ഒരു ചെറിയ പാട്ടിന്റെ രണ്ട് ലൈൻ ഒന്ന്. മാമനച്ചനോ ഐസകച്ചനോ ആരെങ്കിലും
എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എന്റെ വേദന സർവവും നീക്കിയവൻ, പുതുജീവൻ പകർന്നവനാ, എന്റെ വേദന സർവവും നീക്കിയെന്നിൽ പുതുജീവൻ പകർന്നവനാ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, അവനാദ്യനു മന്ദ്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യന നായകൻ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, മരുഭൂയാത്രയതി കഠിനം പ്രതികൂലങ്ങളനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണായി എന്നെ അനുദിനം വഴി നടത്തും, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണായി എന്നെ അനുദിനം വഴി നടത്തും, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണീരെല്ലാം തുടച്ചിടുമേ,
നിങ്ങൾ അവിടുന്ന് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേൾക്കാൻ
പറ്റാത്തത്. ഈ നമ്പർ ഓപ്പൺ അല്ല, വേറെ നമ്പറാണ് ഓപ്പൺ ചെയ്യുന്നത്.
ദൈവതിരുനാമം മഹത്വപ്പെടുന്നതാകട്ടെ. ബഹുമാനപ്പെട്ട അരിപ്പല കോറപ്പിസ്കോപ്പ് അച്ഛനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റ് കോറപ്പിസ്കോപ്പന്മാരുണ്ടെങ്കിൽ അവരെ ഒന്ന് വൈദിക ശ്രേഷ്ഠരെ വിശ്വാസികളായ ഏവരുമേ, ഞാനീ പ്രാർത്ഥനയുടെ ആദ്യം മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്തോ അവിടുന്ന് മ്യൂട്ടായിരിക്കും തോന്നുന്നു. ഓക്കെ, അത് പറയണ്ട എങ്ങനെയാണെങ്കിൽ അതും കട്ട് ചെയ്തു വേണമെങ്കിൽ അരമന നമ്പർ കട്ട് ചെയ്തു. ദൈവാനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വിധത്തിൽ മറ്റൊരു പ്രയാസത്തിലും കൂടിയാണ് അത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് അറിയിക്കുന്നു. ഇത് ഭാവാതിരുമേനയുടെ സഹോദരൻ കെ ഐ തമ്പി അവറുകൾ, അദ്ദേഹം എന്റെയും സഹോദരനാണ്, കുടുംബമാണ്. അദ്ദേഹം വയ്യാതിരിക്കുമായിരുന്നു. അദ്ദേഹം എത്താനും മണിക്കൂറുകൾക്ക് മുമ്പ് നാട്ടിലായിരുന്നെങ്കിൽ തീർച്ചയായും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതാണ്. അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക. കെ ഐ തമ്പി സ്വഭാവത്തിന്റെ ഏക സഹോദരനാണ്. അദ്ദേഹത്തിന് 4 പെൺമക്കളാണ്. 4 പേരെയും വൈദികരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവസാനത്തെ വിവാഹം 2 മുമ്പാണ് കഴിഞ്ഞത്. ഷമാസിനെ കഴിഞ്ഞ ആഴ്ചയിലാണ് വൈദികനാക്കിയത്. ആ കുടുംബത്തെ പ്രത്യേകം പ്രാർത്ഥനയില്ല. ഇന്ന് ഏതാനും നിമിഷം ചർച്ച ചിന്തിക്കാമെന്ന് ദൈവത്തിൽ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2:25 26 വാക്യങ്ങളാണ്. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അച്ഛൻ
കേൾക്കാറില്ല.
ആരെങ്കിലും ഒരാള് അപ്പോസ്തല പ്രവൃത്തികൾ 2:25 26 വാക്യങ്ങൾ വായിച്ചാൽ ഉപകാരമായി.
ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് ആനന്ദ് വെച്ച് എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും.
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകം കയ്യിലുള്ളവർ നോക്കിയാൽ അറിയാം, ഇത് മലയാളത്തിൽ ഈ 2 വാക്യങ്ങൾ ഇൻവേർട്ടഡ് കോമയിലാണ്, അതായത് ക്വട്ടേഷനാണ്. എന്നാൽ ആരാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരുപക്ഷെ അവിടെ കാണുന്നില്ല. എന്നാൽ ഇംഗ്ലീഷ് വേർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 വാക്യത്തിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലെല്ലാം കാണുന്നില്ല. ആർക്കെങ്കിലും അറിയാവോ ഇത് ആരായി പറഞ്ഞിരിക്കുന്നത്?
എവിടെ
എന്തോ ദാവീദിന്റെ വാക്കുകളാണ്. ദാവീദിന്റെ ഈ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആണ് പത്രോസ് ലീഹ പെന്തക്കോസ്ത് ഞായറാഴ്ചയിലെ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിലാണ് പറയുന്നത്, എന്റെ കർത്താവ് എന്ന് ദാവീദ് വിളിക്കുന്നത്. ദാവീദിന്റെ കടിപ്രദേശത്ത് നിന്ന് പിന്നീട് ഉത്ഭവിച്ച ലോകത്തിന്റെ രക്ഷകനായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയും അതുകൊണ്ട് എല്ലാവരും യേശുവിൽ ദൈവസന്നിധിയിലേക്ക് വരണം എന്ന് പറഞ്ഞതായി കണ്ടുകൊണ്ട് 35 വാക്യത്തിൽ വീണ്ടും ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠം ആക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. അവിടെ ഉദ്ധരിക്കുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. അപ്പോൾ ആ എന്റെ കർത്താവ് എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത് തന്റെ കടിപ്രദേശത്ത് ലോയിങ് എന്നൊക്കെ വാക്കിന്റെ അർത്ഥം തന്റെ പിൻഗാമിയായിട്ട് വരുന്ന ദാവീദ് പുത്രൻ എന്ന അർത്ഥത്തിൽ വരുന്ന കർത്താവിനെ കുറിച്ചാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതല്ല നമ്മുടെ ധ്യാന ചിന്ത, അതല്ല അത് വേദശാസ്ത്ര വേദ പഠന ചിന്തകളൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. അല്ലെ, ധ്യാന ചിന്ത പ്രത്യേക സ്ഥലത്തിൽ നമുക്ക് അറിയാം, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഭംഗിയായിട്ട് അതുപോലെ തന്നെ മറ്റു വൈദ്യയിൽ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അതുപോലെ നമ്മുടെ പാട്ടിലും എല്ലാം കാണിച്ചൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ഒരു ഗ്ലോബൽ പാൻഡമിക് എന്ന് പറയും, നമ്മൾ ആ വാക്ക് കേട്ട് 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 മടുത്തും അതുപോലെ തന്നെ ഒരു പക്ഷേ പാനിക്കിംഗ് ആയിട്ട് ഭയപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ അവിടെ നമുക്ക് ഓർക്കാനുള്ള ഇതാണ്, ഐ പോർഷ് ദ ലോർഡ് ഓൾവേസ് ബിഫോർ മൈ ഫേസ്, ഐ പോർഷ് മൈ ലോർഡ് ഓൾവേസ് ബിഫോർ മൈ ഫേസ്, ഹി ഈസ് ഓൺ മൈ റൈറ്റ് ഹാൻഡ് ദാറ്റ് ഐ ഷുഡ് നോട്ട് ബി മൂവ്ഡ്. ഹൃദയം ചഞ്ചലിക്കരുത്, നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന അംഗമാണ്, നിങ്ങൾ ഹൃദയം ചഞ്ചരിക്കരുത്, കലങ്ങിപ്പോകരുത്, എന്നിൽ പ്രത്യാശ വെക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ആണ് നമ്മുടെ പ്രത്യാശ. ആ ക്രിസ്തു എന്റെ മുന്നിലുണ്ട്, അവനെന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അപ്പം വലതുഭാഗത്ത് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും എന്റെ മുന്നിൽ ക്രിസ്തു എന്റെ മുന്നിലുണ്ട്, ക്രിസ്തുവിലാണ് അത് ആയിരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ച് ചിന്തിക്കുമ്പോൾ ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. പ്രഹ്ലാദത്തിലെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്റെ മുഖത്തിലെങ്കിലും എന്റെ ഗമനത്തെയും ആഗമനത്തെയും കാത്തുകൊള്ളും. ഇതാണ് സങ്കീർത്തനത്തിൽ വ്യക്തിത്വങ്ങളെ ഓരോ വാക്കിൽ അത് രണ്ടും ഇവിടെ വരുന്ന ഭാവിയത് നമുക്കറിയാം. ഈ വെറുതെ യാതൊരു ഒരു ധൈര്യവുമില്ലാതെ ഓടിപ്പോയി പാലിക്കാരിയുടെ മുന്നിൽ പോലും കർത്താവിനെ തള്ളിപ്പറഞ്ഞ, ഞാനിവിടെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞ വെറും ഞാങ്ങടയായ മനുഷ്യൻ, വീണ്ടും പാറ പോലെ ഉറച്ചവരായിട്ട് മാറിയതിന്റെ കാരണം ഈ കർത്താവിനെ കർത്താവിന്റെ അറിയാം. എത്ര 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 അവസരങ്ങൾ ശൗലിന്റെ മുന്നിൽ നിന്നും പിന്നീട് അബ്ശാലോമിന്റെ മുന്നിൽ നിന്നും ഒക്കെ ഒരു ഭാഗത്ത് രാജാവായിരുന്നു, ഒരു ഭാഗത്ത് രാജാവായിരുന്നു, ശക്തനായിരുന്നു എന്നപ്പോൾ എത്ര അവസരങ്ങൾ മരണത്തെ അതിശക്തമായ പീഡനങ്ങളുണ്ടായിരിക്കെ അവരിന്റെ വലിയ പ്രത്യാശ അന്ന് യേശുവിനെ മുന്നിൽ വെക്കാനില്ല. എന്നാൽ പ്രവചന രൂപത്തിൽ ഒരു രക്ഷകനുണ്ട്, ഒരു മഷിഹായുണ്ട്. ആ മഷിഹ പടിപ്രദേശത്തു നിന്ന് പുറപ്പെടുന്ന ആ മഷിഹ, അത് ദൈവത്തിന്റെ ഏകജാതനാണ്, അവൻ എന്നെ വീണ്ടെടുക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് എന്ന ചിന്തയിൽ ആ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളത് ഓർക്കണം. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ള ഒന്നാണ്, ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ഈ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അവനെ മുന്നിൽ വെക്കുമ്പോൾ എത്ര വലിയ കല്ല് നമ്മുടെ ദേഹത്ത് വന്ന് പതിക്കുമ്പോഴും ആ കല്ലിനെ എന്താ കാണുന്നത്? കുത്തി കർത്താവിനെ മുന്നിൽ വെച്ചു. അങ്ങനെ കർത്താവിനെ മുന്നിൽ വെക്കുമ്പോൾ അവൻ എന്റെ വലത് ഭാഗത്തുണ്ട്. സഹജന്മാരുടെയൊക്കെ ചരിത്രം അതാണ്, നമുക്കറിയാമല്ലോ. ക്രൂശിന്മേൽ തടയായിച്ചു മലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ കർത്താവ് വലതുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി കിരീടത്തിൽ നിർമ്മിക്കുന്നു. അത് കാണുമ്പോൾ പിന്നീട് എനിക്ക് യാതൊരു അല്ല അകത്തൽ ഇല്ല. 26-ാമത്തെ വാക്യം നോക്കി, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, അവിടെ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാണ്. എന്റെ ഹൃദയം സന്തോഷിച്ചു, ഹൃദയം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആസ്പെക്ട്, ഹോളിസ്റ്റിക് ആസ്പെക്ട് ഓഫ് എ ഹ്യൂമൻ പേഴ്സണാലിറ്റിയാണ്. നമ്മള് സൈക്കോ സൊമാറ്റിക് അത് ഇത് എന്നൊക്കെ ഒക്കെ പറയും, നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ്, ശരീരം ആത്മശരീര മനസ്സുകൾ എന്ന് നമ്മൾ പറയും. ഈ ട്രിക്കോട്ടമിക് എന്നൊക്കെ പറയുന്ന ആ സംഭവത്തെ ഒന്നിച്ച് കുറിക്കുന്ന ഒരു പദമാണ് ഹൃദയം എന്നത്. അവിടെ ഹൃദയം എന്ന ഒരു ഒരു മനുഷ്യന്റെ അവയവത്തെ കുറിച്ചല്ല അവിടെ പറയാം. അവിടെ ഹാർട്ട് എന്നുള്ളതല്ല ഇവിടെ ഹൃദയം. വാക്കൊന്നാണെങ്കിൽ അവിടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ സമ്യക്കായ ഹോളിസ്റ്റിക്കായ നമ്മുടെ നിലനിൽപ്പിന്. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു. നമുക്കറിയാം ടെക്നിക്കലി പറഞ്ഞ ഹൃദയം സന്തോഷിക്കാന്ന് പറഞ്ഞാൽ ഹാർട്ടിനായിട്ട് സന്തോഷമുണ്ടോ? നമ്മുടെ തലച്ചോറിന് മാത്രമായിട്ട് സന്തോഷമുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ കാലിലോ മാത്രമായി
സന്തോഷമുണ്ടോ? ഹോളിസ്റ്റിക്. എന്തോ ഒരു
അതെയോ, ഞാൻ പുറത്താ നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്റെ ഫോണ് അകത്ത് കയറിയ ഫോൺ വർക്ക് ചെയ്യത്തില്ല, എന്ത് മാറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ. പുറത്തുള്ള ഫോണേ വർക്ക്
ചെയ്യത്തുള്ളൂ.
രണ്ടു മിനിറ്റ് കൂടെ പറഞ്ഞു നിർത്താം. ബാക്കി നിങ്ങൾ ഫോളോ ചെയ്തു മാത്രമല്ല, എനിക്ക് അന്നത്തെ ഈ മറ്റേ കാര്യങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ
ചെയ്യുവാനുണ്ട്.
അടക്കത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അച്ഛനെ ആർക്കെങ്കിലും ശരിക്കും കേൾക്കാൻ പറ്റുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും വിരോധമില്ല. ഞാൻ രണ്ടു വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തും. അതുകൊണ്ട് ആശയം ഇതാണ്, ആത്മശരീര മനസ്സുകൾ എന്ന് പറയുന്നതിനെ ഒന്നിച്ച് ഉള്ള ഒരു എക്സ്പ്രഷനാണ് ഹൃദയം. എന്നിട്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആ ഹൃദയത്തിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒക്കുന്നത് എങ്ങനെയാണ്? നാവിലൂടെ. ഇത്രമായാലും എനിക്കത് പാടാനാണ് പറ്റുന്നത് അല്ലേ? ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ട് നിറയ്ക്കണം. നമ്മൾ ഈ എത്തിച്ചുള്ളത് അല്ലെ? ഇന്ന് തന്നെ മനോഹരമായ ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറഞ്ഞ ഗാനമാണ് പാടിയത്. എന്നിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. അവിടെ ജഡം എന്നുള്ളതിനെ എടുത്തു പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കുന്നത് ഒരു ആവശ്യമാണ്. ഫ്ലഷ് ഫ്ലഷിനെ പല അർത്ഥത്തില്, സോമ എന്നതിന് പല അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ ജഡം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഈവൻ ആഫ്റ്റർ മൈ ഡെത്ത് മീൻസ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് മൈ ബോഡി ആൻഡ് സോൾ, സ്റ്റിൽ ദ ബോഡി വിൽ റിജോയ്സ്, സ്റ്റിൽ ദ ബോഡി വിൽ ഹാവ് ദ ഹോപ്പ് ഇൻ ഹിം. ഇതിലെ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട ദാനിയൽ ജോർജിനെ കഴിഞ്ഞ ദിവസം ശാരീരികമായി ലോകത്തോടെ യാത്ര പറഞ്ഞു. ഞാൻ അവിടെ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ പ്രേയറിലെ പലരും ചിക്കാഗോ ഭാഗത്തു നിന്നുള്ളവരുണ്ടാകും. ഈ സമയം പ്രേയറിലെ മിക്കവാറും പേര് ആ പ്രോഗ്രാം എല്ലാം കണ്ട് അച്ഛനൊരു യാത്രയത്ത് നൽകിയിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ വിവിധ വിധത്തിൽ പലരും നമ്മോട് യാത്ര പറയുന്നു എന്നും അതൊരു യാഥാർത്ഥ്യമാണ്. ജനനവും മരണവും, അത് ഭാരതീയ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേ ശയനം എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകും, വീണ്ടും വീണ്ടും ഗർഭത്തിൽ ജീവനുകൾ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്ക് കുറെക്കൂടെ ശക്തമാണ്, ഇഹ സംസാരേ ബഹുദുഷ്ടാരി ഹൃദയാ പാഹേ പാരി പാഹി മുരാരി. ഈ ലോക ജീവിതത്തിൽ ഈ ജന്മമൃതികളുണ്ട്, ഈ സംസാര സാഗരത്തിൽ ദുഃഖങ്ങൾ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അവിടുത്തെ കൃപയാൽ എല്ലാ പ്രയാസങ്ങളും മാറ്റുന്ന ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുക എന്നാണ് ശ്രീ ശങ്കരാചാര്യന്റെ വളരെ പ്രസിദ്ധമായ ഭജഗോവിന്ദം എന്ന ശ്ലോകം പോലും പറയുന്നത് എന്ന് സാന്ദർഭികമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഓർക്കേണ്ടത് ഇതാണ്, ദൈവത്തെ നമ്മുടെ മുന്നിൽ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ ക്രിസ്തു ഉണ്ടോ? ഞാനിപ്പം വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ എന്നാണ് മുർശ്ലേ മരമനയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, അരമനയിലേക്ക് ചേർന്ന് നിർത്തൊരു വലിയ ശ്ലീബ ഉണ്ട്. ആ ശ്ലീബയുടെ ചേർന്ന് ഒരു മരത്തിന്റെ തണലുണ്ട്. ആ മരത്തണയിൽ മാതാവ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന അതിമനോഹരമായ ഒരു ഒരു ചെറിയ അതിനെ എന്താ പറയുക ഐക്കൺ, ഒരു 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 തിരിച്ചുവള്ളി പോലെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുന്നിൽ തിരിയെത്തിക്കാൻ ഒരു സംവിധാനമുണ്ട്. അപ്പം അവിടെ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഓർക്കേണ്ടത് എന്റെ മുന്നിൽ ഞാൻ ക്രിസ്തുവിനെ, ക്രിസ്തുവിനെ വെക്കാന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കുരിശ്, അതിനെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് കുരിശിന്റെ മുന്നിൽ ഗോവിന്ദന്റെ മുന്നിൽ കുമ്പടുമ്പോൾ അവൻ എനിക്ക് വേണ്ടി കിരീടം കുരിശിൽ കിടന്ന് കിരീടമുടിയുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടി മഹത്വത്തിൽ വരുവാനിരിക്കുന്നവനാണ്. ഈ ചിന്ത നമ്മെ ഭരിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് കയറുമ്പോൾ ആദ്യം പറയുന്ന വാക്കതാണല്ലോ, ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മുടെ മഷികാതം തരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. അതുകൊണ്ട് എന്ത് പാൻഡമിക്കും ഉണ്ടാകട്ടെ, നമ്മൾ ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യകാലത്തൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിക്കുമായിരുന്നു, എന്നിട്ട് സ്വയം ഭാരപ്പെടുമായിരുന്നു. ഞാനിപ്പോ അത് നിർത്തി, കാരണം വീട്ടില് ഭാരപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് ഉണ്ടായോ ഉണ്ടായി, പ്രാർത്ഥിക്കുക. ഉണ്ടായ ഒരുപാട് പേർക്ക് അത് അസുഖം മാറി അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. കുറച്ചുപേര് യാത്ര പറയും, യാത്ര പറയുന്നൊക്കെ സങ്കടമാണ്, പക്ഷെ കുറച്ചുപേര് യാത്ര പറയും. പക്ഷെ നമ്മള് എന്താണ്, ഒരു പ്രത്യാശയില്ലാതെ ഭയവിഹ്വലരായി മാറേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജാഗ്രത വേണം, പറയുന്ന നിയമങ്ങൾ അനുസരിക്കണം, പാലിക്കണം, മാസ്ക് ധരിക്കണം, അതൊക്കെ ചെയ്യണം. എന്നാൽ അനാവശ്യമായ ഒരു ഭയവും അതുപോലെ ഞാൻ എനിക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്, ചിലപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് അങ്ങ് നിരാശപ്പെടും. അയ്യോ ഈ സമയത്ത് എന്താ ചെയ്യാൻ ഒക്കുക, മാറ്റി പോകാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവർ അടുത്ത് ചെല്ലാൻ ഒക്കുന്നില്ല. നിങ്ങൾ തന്നെ പലരുടെയും മാതാപിതാക്കൾ നാട്ടിൽ അതീവ വാർദ്ധക്യത്തിലുള്ളവരുണ്ടാകാം. ചിലരൊക്കെ മാതാപിതാക്കളൊക്കെ മരിച്ചു പോകുന്ന സന്ദർഭങ്ങളും ഉറ്റവരും ഉടയവരും മരിച്ചു പോകുന്ന സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതുവരെ ഒന്നും നമുക്ക് ഒന്നും ലോകപ്രകാരം നോക്കിയാൽ ചെയ്യാൻ ഒക്കുന്നില്ല. എന്നാൽ അത്യാശയിൽ അവരോട് ചേർന്നിരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും, സാധിക്കണം. ഈ അപ്പസ്തോല പ്രവൃത്തികൾ, ഈ വാക്കുകളൊക്കെ ശക്തമായ ആശയങ്ങളാണ് നമുക്ക് തരുന്നത് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രത്യേക കാലമാണല്ലോ പെന്തിക്കോസ്തിക്ക് ശേഷം കൂടാരപ്പെരുന്നാൾ വരെയുള്ള സമയം, അപ്പസ്തോല കാലം, സ്ലീഹാ കാലം എന്നൊക്കെ, പെന്തിക്കോസ്തി കാലം എന്നൊക്കെ വിവിധ ഭാഷകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ ഈ കാലത്തിൽ വായിക്കണമെന്ന് ഞാൻ എപ്പോഴും ഉറപ്പിക്കാറുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ദേവാലയങ്ങളിലും ഞാനത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എനിക്കത് അറിവുള്ള കാര്യമാണ്. അപ്പസ്തുലന്മാർ ഇങ്ങനെ പ്രതിസന്ധികളെ നേരിട്ടു, നമ്മൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ അന്നത്തെ എല്ലാ സൗകര്യമുള്ള വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്തു, ഒരു ഫൈവ് സ്റ്റാർ ഓഡിറ്റോറിയത്തിലെ ഇരുന്ന് അവർ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇങ്ങനെയൊന്നും പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് അവർ കടന്നുപോയത്. മരണത്തെ മുഖത്ത് കണ്ടുകൊണ്ടാണ് അവർ യേശു പ്രസംഗിച്ചത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ അപ്പസ്തല പ്രവൃത്തികളിൽ തന്നെയുണ്ട്. അപ്പുസ്ലിഹയുടെ മരണം, സ്തേഫാനോസ്തലനായുടെ മരണം, വിശുദ്ധ പത്രോസ്തോലുസ്ലിഹമാരെ പിടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്. പൗലുസ്ലിഹ റോമിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്, ആസിയിൽ വെച്ച് പറയുന്ന പ്രസംഗത്തിൽ 19-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നോട് യെരുശലേമിലേക്ക് പോകാൻ, റോമിലേക്ക് പോകാൻ ആഹ്വാനം ചെയ്യുന്നു. ചിലപ്പോൾ എന്തുണ്ടാവും എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അവർക്ക് എന്താ പറയാ, അതീവ ഗുരുതരമായ സർപ്പങ്ങളെ പ്രതിസന്ധികളെ ഒരാപത്തും അവർക്ക് ആത്മീയമായി ഒരാപത്തും വരുന്നില്ല, എന്നാൽ ലൗകികമായി അവരെല്ലാം പീഡിക്കപ്പെടുകയും ഒടുവിൽ ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള കാരണങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ആ ഒരു ആത്മധൈര്യം പരിഹരിക്കുക. വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ധ്യാനിച്ച് വായിക്കാം. ഞാൻ കർത്താവിനെ എപ്പോഴും കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കയായി ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് ഹൃദയം സന്തോഷിച്ചു, നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും ജഡവും അത്യാവശ്യം കർത്താവിന്റെ നാമത്തെ വരവനെ നോക്കി വസിക്കുകയാണ് ഓർക്കണം. ഒരിക്കൽ കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ അതിനെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അതിന്റെ കോർഡിനേറ്റർ എന്റെ വളരെ പ്രിയപ്പെട്ട പറയുകയും ചെയ്യുന്നു. ഇവർ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വാക്കിപ്പോ എന്തെങ്കിലും പറയാതെ പറയാൻ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് കൂടെ ഓർമ്മിക്കുകയും ചെയ്യും.
ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ സന്ദേശത്തിന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് ആവശ്യമായ ഒരു സന്ദേശം തിരുമേനി നൽകിക്കഴിഞ്ഞു. തിരുമേനി തിരക്കാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെ വളരെ ആശയസമ്പുഷ്ടമായ ഒരു ആശയത്തെ, ഒരു വേദവാക്യത്തെ വളരെ ഭംഗിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് തിരുമേനി എഴുതി ചേർത്തിരിക്കുകയാണ്. അതിനോട് കൂട്ടിച്ചേർക്കുവാനോ അല്പം കൂടി വിശദീകരിക്കുവാനോ ഒന്നും എനിക്ക് അറിവില്ല എങ്കിൽ തന്നെയും തിരുമേനി പറഞ്ഞതനുസരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുമേനി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 28 അധ്യായമുള്ള അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകം നമുക്കൊക്കെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവ സഭ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ അപ്പോസ്തോലന്മാർ, പ്രത്യേകിച്ച് ശുദ്ധിമതിയായ അമ്മയുടെ നേതൃത്വത്തിൽ അപ്പോസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന തിളക്കമായ ചില ജീവിത ക്രിയകളെ, ജീവിത കർമ്മങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തോല പ്രവൃത്തികൾ. അതിന്റെ 2 25-26 വാക്യങ്ങളാണ് അതിന്ന് തിരുമനസ് ഇന്ന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത്. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് ആനന്ദിച്ച് എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. ദാവീദ് തന്റെ ജീവിതത്തിൽ പ്രഖ്യാപിച്ചതും പ്രവർത്തിച്ചതുമായ ഒരു വിഷയത്തെ കൃത്യമായി ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ലൂക്കോസ് ഈ വിഷയം ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. തിരുമനസ് പറഞ്ഞ അതിന്റെ ആശയത്തിന്റെ പൊരുൾ തിരിച്ചപ്പോൾ സമഗ്രമായ മനുഷ്യന്റെ എല്ലാ ക്രിയകളിലും ഇതിന്റെ ധ്വനി ഉണ്ട് എന്നും ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ഒരാൾക്ക് ഏതൊക്കെ മേഖലകളിൽ അതിന്റെ പുരോഗമനം, നന്മകൾ ലഭിക്കുമെന്നുള്ളതും തിരുമനസ് ആ വാക്യങ്ങളുടെ വിശദീകരണത്തിൽ നമ്മളെ അറിയിക്കുകയുണ്ടായി. ഹൃദയം സന്തോഷിക്കുന്നു, നാവ് ആനന്ദിക്കുന്നു, ജഡം പ്രത്യാശയോടെ വസിക്കുന്നു. ഇത് മൂന്നും കൂടെ ചേർത്താൽ ഒരു ഹോളിസ്റ്റിക് ആസ്പെക്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തിരുമനസ് പറഞ്ഞു. സമഗ്രമായ ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ലഭിക്കണമെങ്കിൽ അവൻ നിശ്ചയമായും ദൈവത്തെ തന്റെ മുമ്പിൽ നിർത്തുന്നവനും ദൈവം തന്റെ വലത്തുഭാഗത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവനും ആയിരിക്കണം. പഴയ തലമുറകളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയൊന്ന് കണ്ണോടിച്ചാൽ ഈ വിഷയത്തെ അവർ കണ്ടത് ശാസ്ത്രലോകത്തിന്റെ പശ്ചാത്തലത്തോടെ ആയിരുന്നില്ല, യുക്തിയുടെ പശ്ചാത്തലത്തിലായിരുന്നില്ല, ബുദ്ധിയുടെയും പശ്ചാത്തലത്തിലല്ല, അവർ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പശ്ചാത്തലത്തിൽ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ആധാരം, പ്രധാന നാഴികക്കല്ലായി സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും ദൈവത്തെ ആധാരമാക്കി ഒരു ദൈവ കേന്ദ്രീകൃത ജീവിതക്രമം അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദേവാലയമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഊർജ സ്രോതസ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനാ സംസ്കാരത്തിലൂടെ നമ്മുടെ പഴയ തലമുറ വളർന്നു വന്നപ്പോൾ വിദ്യാഭ്യാസ മേഖല നമുക്കായി തുറന്നു കിട്ടി. ആ വിദ്യാഭ്യാസ മേഖല നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ശാസ്ത്രലോകവും പച്ചപിടിക്കാൻ തുടങ്ങി. ആ പച്ചപിടിച്ച ശാസ്ത്രലോകത്തെ വളരെ താല്പര്യത്തോടുകൂടി കാണുവാനും അതാണ് അറിവിന്റെ ശേഖരമെന്നും നമ്മൾ അറിയാതെ തെറ്റിദ്ധരിച്ച് ചിന്തിച്ചുകൊണ്ട് ശാസ്ത്രലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ മാറ്റിവെക്കാൻ ശ്രമിച്ചത് ദൈവം എന്റെ മുമ്പിലുണ്ടെന്നും ദൈവം എന്റെ വലത്തുഭാഗത്തുണ്ട് എന്നുള്ള ചിന്തയും അറിയാതെ മനുഷ്യൻ വിസ്മരിക്കുകയാണ്. ഈ വിസ്മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവ കേന്ദ്രീകൃത ജീവിതവും ദേവാലയ കേന്ദ്രീകൃത ജീവിതവും മാറിയിട്ട് ശാസ്ത്രലോക കേന്ദ്രീകൃത ജീവിതമായിട്ട് ആധുനിക മനുഷ്യൻ വളരാൻ തുടങ്ങിയത്. ഇങ്ങനെയായി കഴിഞ്ഞപ്പോഴാണ് ഈ പാൻഡമിക് കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ടുന്നതും നമ്മുടെ വിശ്വാസം എവിടെയാണ്, നമുക്ക് ദൈവത്തിലാണോ അഭയം കാണാനുള്ളത് അതോ ഭയത്തിലാണോ നമ്മുടെ ജീവിതം എന്ന് അസ്തമിക്കുന്നത് എന്ന് ചിന്തിക്കുവാനും തിരുമേനി ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഒരിക്കലും ഭയം നമ്മളെ കീഴ്പ്പെടുത്തരുത്. ഈ ഭയം കീഴ്പ്പെടുത്തുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്നു, ദേവാലയത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത വരുന്നു, അത് ഓൺലൈനിൽ കൂടെ കണ്ടുകഴിഞ്ഞാൽ ഇനി പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ കീഴടക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ സാത്താനെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, ഭയം നമ്മളെ കീഴ്പ്പെടുത്തും. തിരുമേനിയും പറഞ്ഞു ഇത് ആദ്യ ഭാഗത്തൊക്കെ തിരുമേനിയും അല്ല ഒട്ടുമിക്കവാറും എല്ലാവരും ഇത് എത്ര പേര് മരിച്ചു, ഇതിനെന്തൊക്കെ ചെയ്യണം, നമുക്കിതിൽ നിന്ന് എങ്ങനെ മറികടക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകളാണ്. ഇപ്പൊ ഇത് കേട്ട് മനുഷ്യരൊക്കെ ഇതുമായിട്ടൊരു താളത്തിൽ തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥ അമേരിക്കയിലെ വെറുതെ റോഡുകളിലോട്ട് നോക്കിയാൽ മതി, വാഹനങ്ങളുടെ എണ്ണവും ഓരോ സ്റ്റോറുകളുടെ മുമ്പിലെ പാർക്കിങ്ങിലോട്ടും മാത്രം പരിശോധിച്ചാൽ മതി മനുഷ്യൻ ഇതുമായിട്ട് ഈ താതാത്മ്യത്തിൽ ജീവിക്കുകയാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഭയത്തിലേക്ക് വരാറുണ്ട്. ഇത്ര പേര് ഇപ്പൊ ടെക്സസിൽ ഇന്നലെ 10,000-ത്തോളം പേര് പുതിയ കേസുകൾ ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും നമ്പർ വൺ സ്ഥാനത്തേക്ക് കേസുകളുടെ കൂട്ടത്തിൽ ടെക്സസ് വരികാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ നെഞ്ചൊന്നിടിക്കും. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് 10,000, 12,000, 15,000 ഒക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നീട് ഒരു വാർത്തയായി തീരുന്നില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് ജീവിക്കുക. പക്ഷേ ദൈവത്തിൽ അഭയപ്പെടുന്ന ഒരാൾക്ക് മരണം ഒരു പുതിയ പ്രത്യാശയാണ് നൽകേണ്ടത്. അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും എന്റെ വലത്തുഭാഗത്ത് ദൈവമുണ്ട്, ഞാൻ ദൈവത്തോട് കൂടെയാണ്. അപ്പൊ ഈ ലോകത്തും ഈ ലോകം കഴിഞ്ഞാലും അതിനുവേണ്ടി അത്രമേനി ഫ്യൂണറൽ സംബന്ധിച്ച എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത്. അപ്പൊ ഈ രണ്ടും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ ഭയം ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ വേട്ടയാടി കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഒന്ന്, ഇറ്റ് വിൽ ഡിസ്ട്രോയ് അവർ പെർസെപ്ഷൻ. നമ്മൾ ചില കാര്യങ്ങളെ കാണുന്നതും ചില കാര്യങ്ങളുടെ കാഴ്ചപ്പാടുകളും ഒക്കെ വികലമായി പോകാൻ സാധ്യതയുണ്ട് ഭയം ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ. രണ്ട്, ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് അസ് ടു ബി പ്രൊഡക്റ്റീവ്. ഒരു മനുഷ്യൻ സമഗ്രമായ ഊർജത്തിന്റെ ഒരു ഉറവിടമാണ്. ആ ഉറവിടത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന ഊർജം നഷ്ടപ്പെട്ടു പോകും ഭയം നമ്മളെ കീഴ്പ്പെടുത്തിയാൽ. ഒരു കാര്യത്തിനും താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. മൂന്ന്, ഇറ്റ് വിൽ ഡിക്രീസ് അവർ പേഴ്സണൽ സ്ട്രെങ്ത്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതും വ്യക്തികളോട് ചേർന്ന് നിന്ന് ചെയ്യാൻ പറ്റുന്നതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു സിനർജി ലെവൽ, ഇതൊക്കെ നഷ്ടപ്പെടും നമ്മളുടെ ഭയം നമ്മളെ കീഴ്പ്പെടുത്തിയാൽ. അപ്പോൾ തിരുമനസ് പറയാൻ ശ്രമിച്ചത് എന്റെ മനസ്സിലാക്കലിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, വാട്ട് ഈസ് അവർ ഫീലിംഗ് അബൌട്ട് ഗോഡ്? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ മുൻഭാഗത്തും വലതുഭാഗത്തും ഇരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ പാൻഡമിക്കോ ലോകത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, പിന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്നാൽ ചൈനയും വെറുതെ ഇരിക്കത്തില്ല, അമേരിക്കയും വെറുതെ ഇരിക്കത്തില്ല. കൂട്ടത്തിൽ കുറച്ചുപേരൊക്കെ കല്ലെറിയാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇതിന്റെ ആത്യന്തികമായ അനുഭവങ്ങൾ ആർക്കാ ലഭിക്കുന്നു ചോദിച്ചാൽ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇതിന്റെ തിക്തമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ പിന്നുള്ള ഒരേ ഒരു പോംവഴി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാൻഡമിക്കിനെ കുറിച്ചോ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക് എന്ന് അഭിനന്ദനായ ആ യുഗപുരുഷനായ ഒസ്താത്യോസ് സ്ലിമേനി പറഞ്ഞ ആ വാക്കിനകത്ത്, അത് പൗലോസ് ശ്ലീഹായുടെ വാചകമാണ്, അദ്ദേഹം ഒരു പാട്ടായിട്ട് അത് എഴുതി വെച്ചു, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ആ ചിന്തയിലേക്ക് നമ്മളെ ഈ വാക്യങ്ങൾ വഴിതെളിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. തിരുമേനി തിരക്കിന്റെ ഇടയിലും അരമനയ്ക്കകത്ത് റേഞ്ച് ഇല്ലാതെ വന്നപ്പോഴും കുരിശരുടെ ആ ഒരു ഷ്രൈൻ ഉണ്ട് മാതാവിന്റെ, അത് ഒരു കാലഘട്ടത്തിലെ ടീനേജ് ക്യാമ്പിൽ കുട്ടികൾ ചെയ്തൊരു പ്രോജക്റ്റ്. അത് ആ പ്രോജക്ടിന്റെ മുമ്പിൽ മാതാവിന്റെ തിരികൾ തെളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഷ്രൈൻ അവിടെയുണ്ട്. അതിന്റെ മുമ്പിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതിൽ തിരുമേനിയോടുള്ള സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാം. അതുകൊണ്ട് എല്ലാവരും തിരുമേനി ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു വിഷയം ഒന്നുകൂടെ വായിച്ച് ബോധ്യപ്പെടുവാൻ നമുക്കെല്ലാം ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനാ ഞാൻ എന്റെ വാക്കിവിടെ പൂർത്തീകരിക്കട്ടെ.
വളരെ നന്ദി അച്ഛാ, മനോഹരമായ വിശദീകരണങ്ങൾക്ക്. നമുക്ക് തുറന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് തിരിച്ചറിയാനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ സ്റ്റേസി രണ്ടുപേരും കോവിഡ് ആയിട്ട് പ്രയാസപ്പെടുന്നു. ഒരു സൂസൻ, ആനി, ഷാജി, ദാനിയൽ ജോസഫ്, മറിയാമ്മ ജോർജ്, മറ്റൊരു ആനി ഫ്രം ഡൽഹി, മാത്യു, ലിസി, പീറ്റർ, അക്കാമ, അനീഷ്, ഷെറിയാൻ ഫ്രം ചിക്കാഗോ, ലില്ലി, അലക്സ്, തമ്പി, അന്നമ സക്കറിയ, റജി, ഷോണി, സുനീഷ്, ജോയൽ, ഡിയോണ റോണി, ആലിസ്, ഓമന ചാണ്ടി, ഇതാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റൊരാളിൽ പേര് പ്രത്യേകിച്ചുണ്ടോ? മാമനച്ചൻ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഇപ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് അടുക്കുന്ന നിമിഷം ശാന്തമായി ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളുടെ ചാന്ദ്ര കണ്ണുകളെ തുറന്ന് ഞങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് യാചിപ്പാൻ ഞങ്ങൾക്കൊരുക്കിത്തുന്ന ആയുസ്സിനും ആരോഗ്യത്തെ ഓർ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഓരോ നിമിഷവും ഞങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സത്യം, ദൈവമേ, ഞങ്ങൾ പാപികളും കുറവുള്ളവരുമാകുന്നു എന്നാണ്. അങ്ങയുടെ നിറസാന്നിധ്യം ഞങ്ങളെ നയിക്കുന്നത് അനുതാപത്തിലേക്കാണ്. അനുതാപ ഹൃദയം കൂടുതൽ കൂടുതൽ അങ്ങയുടെ മുഖം തെളിഞ്ഞു കാണുവാനും ഞങ്ങളുടെ പാപ ഞങ്ങളുടെ ഉള്ളിലും പുറത്തുമായി കിടക്കുന്ന പാപബന്ധനങ്ങളുടെ പാശങ്ങളെ ദഹിപ്പിച്ചു കളയത്തക്കവണ്ണം അങ്ങയുടെ സ്പർശനം ഞങ്ങൾ ലഭ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ താങ്ങുന്നു. യഹോവയെ വിളിക്കുന്നവൻ ഒന്നിനും മുട്ടുവരില്ലല്ലോ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും ലോകം അതിൻ്റെതായ പ്രതിബന്ധങ്ങളും മുള്ളുകളും ഞങ്ങൾക്ക് സമ്മാനിക്കുമ്പോഴും അവയെ മറന്നുകൊണ്ട് ആ വേദന അറിയാതെ കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്രേരക ശക്തി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലഭ്യമാകുന്ന തേജസ്സാണെന്നുള്ള തിരിച്ചറിവ് കൂടുതൽ ആഴമായി അങ്ങയിലേക്ക് എടുക്കാനുള്ള സാധ്യതയെ പരിലസിക്കുവാൻ സംഗതിയാക്കണമേ. ഇവിടെ ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ദൈവമേ, ഈ ലോകത്തിൽ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം അങ്ങേ അറിയുന്ന ജീവിതമാണെന്നുള്ള ഒരു ബോധ്യങ്ങളിലേക്ക് വളരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മകളും രോഗങ്ങളും മാത്രമൊന്നുമല്ലല്ലോ, തിന്മകളും ദുഷ്ടതകളും നിറഞ്ഞിരിക്കുന്ന രോഗമാണ്. അവിടെ അങ്ങയുടെ വിത്തുകളെ പാകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പഠിപ്പിച്ച സ്നേഹവും അങ്ങ് പഠിപ്പിച്ച കരുണയും അങ്ങ് പഠിപ്പിച്ച ക്ഷമയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ഒക്കെ നല്ല ഭാവങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ അത് നഷ്ടപ്പെടുത്തി കെടുത്തി കളയാതെ വർദ്ധിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേക രോഗികളായി അനേകരെ ഞങ്ങൾ ഓർത്തു. ഞങ്ങളുടെ ഹൃദയത്തിൽ അനേക പേരുകളിൽ ഉണ്ടാവുന്നു. അവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ദൈവമേ, ഈ രോഗത്തിന്റെയും അസ്വസ്ഥതകളുടെ മധ്യത്തിൽ അങ്ങയെ അറിയുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തലോടല്, അങ്ങയുടെ നോട്ടം, അങ്ങയുടെ നാമം ഉച്ചരിക്കുമ്പോൾ പോലും ലഭ്യമാകുന്ന ആ ഒരു ആന്തരിക സുഖം അത് തിരിച്ചറിയുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ കണ്ണുനീരോടെ വിളിക്കുന്നവരുടെ അപേക്ഷകളെ ഉപേക്ഷിക്കാത്ത പിതാവാകുന്നു ലോകം. നീ നിന്റെ മക്കളെ ഉപേക്ഷിച്ച് കളയാതെ അവരുടെ യാതനകളെ അവിടുന്ന് കേൾക്കണമേ. കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശാന്തി സമാധാനവും എല്ലാ ഭവനങ്ങളും വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നേർവഴിക്ക് നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. പക്വമാറുന്ന ബന്ധങ്ങളാൽ നീ അവരെ നന്മയിലേക്ക് നയിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ചെയ്യുന്നവരെയും ഓർത്ത് കരുണയോടെ പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു. നയിക്കുന്ന ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാശ്രമത്തെ നയിക്കുന്ന തിരുമേനിയും, പ്രത്യേകിച്ച് ഈ ദിവസം വളരെ അനുഗ്രഹിതമായ ഒരു ചിന്ത പകർന്ന് ഞങ്ങളെ ധന്യമാക്കി അഭിയുന്ന യൂലിയസ് തിരുമേനിയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം അങ്ങ് വിളിച്ച് വേർതിരിച്ച് ഈദിന്റെ ദാസം അങ്ങയുടെ പാതയിൽ ശ്രദ്ധയോടെ ചുവടുവെക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആലോചനകളും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. വൈദികരെ ഓർക്കുന്നു. സഭയുടെ എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും തിരുവുപാ സമർപ്പിക്കുന്നു. ദേശത്തെ ഓർക്കുന്നു, മാതൃദേശത്തെയും സമൂഹത്തെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് മൂലം പ്രയാസപ്പെടുന്ന സമൂഹത്തെ ഓർക്കുന്നു. അതിനുവേണ്ടി കണ്ടെത്തപ്പെടുന്ന എല്ലാ ചികിത്സാ രീതികളെയും അതിനുവേണ്ടി ശ്രമിക്കുന്ന എല്ലാ വൈദ്യന്മാരുടെ കഴിവിനെയൊക്കെ തിരുവുപാ സമർപ്പിക്കുന്നു. ഉറ്റവരും വേർപെട്ട് ദുഃഖാനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയോട് വാഴ്ത്തണമേ. ഇത് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയും അടിയങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. എവിടെയെങ്കിലും കുറവുകളോടെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഓരോ പ്രാർത്ഥന പര്യവസാനിക്കുമ്പോഴും അങ്ങയിൽ കൂടുതൽ വളരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോർക്കും സ്വർഗ ഊർജ്ജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വന്നാളും സ്തുതിച്ചു കൊഴുത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധ ആവാസവും നാം എല്ലാവരോടും കൂടിയും ഈ ഗ്രൂപ്പ് പ്രയർ ഗ്രൂപ്പിനോടുകൂടിയും വചനം സംസാരിച്ച അഭിനന്ദനം എത്ര ഫലത്തോടുകൂടിയും ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും സഭയോടുകൂടിയും സ്വഭാവാദിനോടുകൂടിയും അദ്ദേഹത്തിന്റെ സഹോദരന്റെ ആത്മാവോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ.
തന്നെയമാർന്ന ശുശ്രൂഷയിൽ ഭാഗമായ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഫീന തിരുമലത്ത് തിരക്കനവധി ഉണ്ടായിരുന്നു. അല്പസമയം ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിച്ചു. നമ്മുടെ ചിന്തകളെ ആത്മീയമായിട്ട് ഉണർത്തി പ്രിയപ്പെട്ട ഐസക് അച്ഛൻ അതിനോട് ചേർന്ന് നമ്മളോട് സംസാരിച്ചു വെച്ചുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നന്ദി മാമനച്ചൻ, ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ജോളിയാന്റി, അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ട്രിക്ട് ചോദനപ്പെട്ട മനോജ്, ഇതിൽ സംബന്ധിച്ചവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവനമ്പുരാൻ ശാന്തി സമാധാനവും ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവനമ്പുരാനെ അവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.